progress of his soul in our Christian life. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന അളവിൽ പുരോഗതി എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകാത്തത് നമ്മൾ പലരും അതിശയിക്കുന്നുണ്ടാവുക.
Any serious Christian will always have that question.
ഗൗരവപൂർണമായിട്ട് ക്രിസ്ത്യൻ ജീവിതത്തെ എടുത്തിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് ഈ ചോദ്യം ചോദിക്കുന്നവരായിരിക്കും.
See, holiness is like health.
വിശുദ്ധി എന്ന് പറയുന്നത് ആരോഗ്യം പോലെയുള്ള കാര്യമാണ്.
We should not be afraid of perfect holiness any more than we are afraid of perfect health.
നമുക്ക് സമ്പൂർണമായിരിക്കുന്ന ആരോഗ്യം നാം എത്രയധികം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാം ഭയമില്ലാത്തവരായിട്ട് ഇരിക്കുന്നത് പോലെ തന്നെയായിരിക്കണം. പൂർണ്ണ വിശുദ്ധി എന്ന് പറയുന്ന നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ആകരുത്.
We see so many advertisements in the papers of things that will help us to have better health.
കുറച്ചുകൂടെ മെച്ചമായിരിക്കുന്ന ആരോഗ്യം നമുക്ക് ഉണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്ന പല ഉപാധികളെ കുറിച്ച്, മരുന്നുകളെ കുറിച്ചുള്ള പരസ്യങ്ങൾ നാം നിത്യേന കാണാറുണ്ടല്ലോ.
There are advertisements of tonics and vitamin tablets and exercise machines and everything designed to make us more healthy.
നമ്മെ കുറച്ചുകൂടെ ആരോഗ്യമുള്ളവരാക്കുവാൻ സഹായിക്കുന്ന ടോണിക്കുകളും വൈറ്റമിൻസും വ്യായാമം ചെയ്യുവാൻ സഹായിക്കുന്ന ഉപകരണങ്ങളും ഇതിനെ കുറിച്ചൊക്കെ നാം കൂടുതലായിട്ട് അറിയുന്നവരാണ്.
And any sensible person will always want to be healthy.
സുബോധമുള്ള ഏതൊരു വ്യക്തിയും നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിൽ തുടരുവാനേ ആഗ്രഹിക്കുകയുള്ളൂ.
Why don't we smoke and drink? Because it destroys our body.
നാം പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാത്തത് പ്രാഥമികമായും നമ്മുടെ ശരീരത്തിൽ നശിപ്പിക്കുന്ന വസ്തുക്കൾ ആയതുകൊണ്ടാണ്.
If we had the same eagerness for a holy life, we would all have been much holier by now.
നമ്മുടെ ശരീരത്തെ ആരോഗ്യമായി സൂക്ഷിക്കുവാൻ നമുക്കുള്ള ആ താല്പര്യം എങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്നെങ്കിൽ നാം ഒക്കെ ഇപ്പോഴത്തേലും വളരെയധികം ആത്മീയരായി ദൈവസന്നിധിയിൽ വിശുദ്ധരായി നാം തീർന്നേനെ എന്നുള്ളതാണ്. പിശാച് ഒരു വലിയ വഞ്ചകനാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ സകല ലോകത്തെയും
വഞ്ചിക്കുന്നവനാണ്.
പിശാച് ലോകത്തെ വഞ്ചിക്കുന്ന അനേക വിധങ്ങളുണ്ട്.
And one of the primary ways is by making people feel that their physical life is much more important than their spiritual life.
പിശാചിന്റെ വഞ്ചനയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല ഇതാണ്. മനുഷ്യരുടെ ഭൗതിക ജീവിതം അവരുടെ ആത്മീയ ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം, ബോധ്യം ഹൃദയങ്ങളിൽ നൽകുക എന്നുള്ളത്.
I've seen believers around the world for more than 40 years.
കഴിഞ്ഞ 40 വർഷത്തിലധികമായി ലോകമെമ്പാടുമുള്ള അനേക വിശ്വാസികളെ പരിചയപ്പെടുവാൻ അറിയുവാൻ എനിക്കിടയായിട്ടുണ്ട്.
Talking about believers.
ഞാൻ ക്രിസ്തീയ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്.
Those who are born again and baptized.
വീണ്ടും ജനനം പ്രാപിക്കുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വിശ്വാസികൾ.
My firm conviction is that the vast majority of those believers are more careful about their physical life than their spiritual life.
ഈ ഒരു കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ ഉള്ള വിശ്വാസികളിൽ ഭൂരിപക്ഷവും അവരുടെ ആത്മീയമായിരിക്കുന്ന ആരോഗ്യത്തെക്കാൾ ശാരീരികമായിരിക്കുന്ന ആരോഗ്യത്തിന് മുൻതൂക്കം
കൊടുക്കുന്നത്
അവരുടെ ശരീരത്തിന് പോഷണം നൽകുന്നതാണ് ആത്മീയമായിരിക്കുന്ന പോഷണത്തെക്കാൾ അവരുടെ താല്പര്യം.
Slight pain or ache in the body, they immediately do something about it.
ഒരു ചെറിയ തലവേദനയോ ശരീരത്തിലുള്ള ഒരു നേരിയ വേദനയോ അവരെ പെട്ടെന്ന് അസ്വസ്ഥരാക്കുന്നു. അവർ ആരോഗ്യ വിഷയത്തിൽ
ജാഗ്രതയുള്ളവരാകുന്നു.
ഒരു ചെറിയ നെഞ്ചിന് വേദന വന്നാൽ മതി, അവര് ഒരു ആയിരക്കണക്കിന് രൂപ മുടക്കി വൈദ്യ പരിശോധനയ്ക്ക് സ്കാനിങ്ങിന് ഒക്കെ അവർ തയ്യാറാകുന്നു. എന്നാൽ അവരുടെ ആത്മീയമായിരിക്കുന്ന ആരോഗ്യത്തിനായി വളർച്ചയ്ക്കായിട്ട് അത്ര ബുദ്ധിമുട്ടുവാൻ പലരും തയ്യാറല്ല.
So then it's not surprising that they don't grow spiritual.
അവരാത്മീയമായി വളരാത്തതില് എന്തെങ്കിലും അത്ഭുതമുണ്ടോ?
See, there is a lot of difference between being religious and being spiritual.
നാം മതഭക്തിയുള്ളവരായിരിക്കുന്നതും ആത്മീയരായിരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
Most people, when they become believers, they just become religious.
മിക്ക വ്യക്തികളും വിശ്വാസികളാകുമ്പോൾ, യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവർ മതഭക്തരാകുകയാണ്, വാസ്തവത്തിൽ ആത്മീയരാകുകയല്ല.
They seem they left some dead denomination and they have come to a separated assembly.
നിർജീവമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭാ വിഭാഗത്തെ വിട്ടിട്ട് ഒരു വേർപെട്ട സഭയിൽ വന്നു എന്ന് അഭിമാനിച്ച് പലരും കഴിയുന്നവരാണ്.
are regular in the meetings, they read the Bible, they go through all the forms of religion.
സഭയുടെ മീറ്റിംഗുകളിൽ ക്രമമായി വരികയും ദൈവവചനമാകുന്ന ബൈബിളിനെ മുടങ്ങാതെ വായിക്കുകയും ഭക്തിയുടെ ഒരു പുറംചട്ട അണിഞ്ഞവരായിട്ട് മതഭക്തരായിട്ട് ജീവിക്കുന്നവരാണ് പലരും.
Every area the devil has got a counterfeit which looks like the genuine.
യഥാർത്ഥമായതെന്ന് തോന്നിക്കുമാറ് ആത്മീയ മണ്ഡലത്തിലെ മിക്ക ഇടങ്ങളിലും പിശാചിന് വ്യാജമായ അനുകരണങ്ങൾ ഉണ്ട് എന്ന് നാം ഓർക്കണം.
For example, many people think that you don't worship God unless you make a lot of noise.
പലരുടെയും മനസ്സിലുള്ള ഒരു ധാരണ, നാം ഒരുപാട് ശബ്ദം ഉണ്ടാക്കിയില്ലെങ്കിൽ, ഒച്ചപ്പാട് ഉണ്ടാക്കിയില്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല എന്നാണ്.
And they cannot think of a worship of God without a lot of noise.
ഒരുപാട് ഒച്ചപ്പാട് ഉണ്ടാക്കാതെ, ശബ്ദം ഉണ്ടാക്കാതെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല.
I believe that's one of the early stages of worship.
എന്റെ ബോധ്യം ആരാധനയുടെ പ്രാഥമിക ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത്. ശബ്ദത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുക, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്വർഗത്തിലുള്ള ദൂതന്മാരും അത്യുച്ച നാദത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട്. നാം ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ നാം വാക്കുകൾ ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്.
We move into song.
നമ്മുടെ വാക്കുകൾ മതിയാകാതെ വരുമ്പോൾ നാം ആത്മീയ ഗീതങ്ങളിലെ കീർത്തനങ്ങളിലേക്ക് നാം വരുന്നു.
Then we find songs are not enough.
അപ്പോൾ പാട്ടുകളും നമുക്ക് മതിയാകില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ
we move into silence.
ദൈവത്തിന്റെ മുൻപാകെ ഭക്തി ആദരവോടെ നിശബ്ദതയിലേക്ക് നാം കടന്നു വരുന്നതായി നാം കാണും.
Those who have reached the highest level of worship in their private life find silence is higher than speech or song.
വ്യക്തിപരമായിരിക്കുന്ന ആരാധനയിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന പടികളിലേക്ക് എത്തിയവർ കണ്ടെത്തുന്ന ഒരു സത്യമാണ്, സംസാരത്തെക്കാളും പാടുന്നതിനേക്കാളും ദൈവ മുൻപാകെ നിശബ്ദതയിൽ ആരാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആരാധന.
As long as we haven't seen or touched God, we're in speech and song.
ദൈവത്തെ യഥാർത്ഥത്തിൽ ദർശിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് വരെയും നാം വാക്കുകളിലും പാട്ടുകളിലും ഒക്കെ പരിമിതപ്പെട്ട് നിൽക്കും.
Job put his hand on his mouth and said, I won't speak anything more when he saw God.
യോബിന്റെ പുസ്തകത്തിൽ നാം ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദർശനം ലഭിച്ച ഈ ഭക്തൻ പറയുന്നത്, ഇനിമേൽ ഞാനൊന്ന് സംസാരിക്കുകയില്ല, ഞാൻ എന്റെ കൈകൊണ്ട് എന്റെ വായ് പൊത്തുന്നു. ദൈവം അത്ര ഉന്നതനും മഹത്വപൂർണനുമാണ്, അവന്റെ മുൻപാകെ ഒരു വാക്കും
ഉരിയാടാനില്ല.
അവിടുത്തെ മഹത്വം നാം ദർശിച്ചു കഴിയുമ്പോൾ ആരാധനയുടെ ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന ഇടം നിശബ്ദതയാണെന്ന് നാം
കണ്ടെത്തും.
എന്നാൽ 99% വിശ്വാസികളും ആ തലത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് വാക്കുകളുടെയും പാട്ടുകളുടെയും തലങ്ങളിൽ അവർ ഒതുങ്ങി നിന്നിട്ട് അതാണ് ആരാധന എന്ന് അവർ ധരിച്ചു പോവുകയാണ്.
I believe that we should pray and sing aloud, make a joyful noise unto the Lord.
ദൈവത്തിന്റെ മക്കളായി നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഭവനങ്ങളിലായിരിക്കുമ്പോഴാണെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് സന്തോഷത്തോടുകൂടി അത്യുച്ച നാദത്തിൽ നാം സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സമയങ്ങളിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് നാം ദൈവത്തെ
സ്തുതിക്കണം.
എന്നാൽ രഹസ്യമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന ആരാധനയെ കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്.
Many of you who come here for Sunday morning worship, I want to ask you, do you ever in your life worship the Lord alone?
ഞായറാഴ്ച രാവിലെ ഇവിടെയോ മറ്റേതെങ്കിലും ഇടങ്ങളിലോ ആരാധനയ്ക്കായി പോകുന്ന നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ചോദിക്കട്ടെ, നിങ്ങൾ തനിയായിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കർത്താവിനെ നിശബ്ദതയിൽ ആരാധിക്കുന്നവരാണോ?
You try worshiping the Lord alone and you will discover very soon that silence is the highest form of worship.
നിങ്ങൾ തനിയെ നിങ്ങൾ മാത്രം ദൈവമായിട്ട് കണ്ടുമുട്ടുന്നവരിടം ആരാധനയുടെ ഇടം, അപ്പോൾ നിങ്ങൾ കാണും നിശബ്ദതയാണ് ഏറ്റവും ഉന്നത തലത്തിലുള്ള ആരാധന.
But you see, that's, I'm just giving an example of how the devil has deceived people by making them miss God's highest and be happy with something less than God's best.
ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്നത് നമുക്ക് ലഭിക്കാതെ വേണം പിശാച് നമ്മളെ വഞ്ചിക്കുന്ന എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം ഞാൻ പറയുകയായിരുന്നു.
It's like being happy that you got 40% pass marks in the examination.
പരീക്ഷയില് വിജയിക്കുവാൻ കട്ടിക്ക് ജയിക്കാൻ ആവശ്യമുള്ള 40% മാർക്ക് ലഭിച്ചു എന്നുള്ള കൃത്യം നമുക്ക് തരുന്നത് പോലെ.
The student is a useless student, okay, he got 40 marks, praise the Lord.
പഠിക്കാനായിട്ട് ഒരു താല്പര്യവുമില്ലാത്ത ഒരു മണ്ടനായ വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ 40% കിട്ടിയല്ലോ, കഷ്ടപ്പെട്ട് ജയിച്ചല്ലോ.
But if you had a brilliant son, you'd say, listen, you shouldn't be happy with 40%.
എന്നാൽ വളരെ ബുദ്ധിശക്തിയുള്ള മിടുക്കനായിരിക്കുന്ന ഒരു മകനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 40% മാർക്ക് അവൻ വാങ്ങിച്ചാൽ നിങ്ങൾ ഒരിക്കലും സംതൃപ്തനാകില്ല.
You shouldn't even be happy with 90.
90% കിട്ടിയാൽ പോലും അവൻ തൃപ്തനാകാൻ പാടില്ല എന്ന്.
A lot of believers, if you look at their spiritual life, they're happy with pass marks.
എന്നാൽ മിക്ക വിശ്വാസികളെയും നോക്കുക, ജയിക്കാൻ കഷ്ടിച്ച് ആവശ്യമുള്ള പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ തൃപ്തരാണ്.
My sins are forgiven. If I die tonight, I go to heaven.
എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും, ആ ഒരു വിശ്വാസമുണ്ട്.
That's how we start our Christian life.
നമ്മൾ ക്രിസ്ത്യജീവിതം നമ്മളെല്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ്.
And if we live there, we're like people who are sitting in the kindergarten forever.
എന്നാൽ ആ ഒരു ഇടത്ത് നാം പിന്നീടുള്ള കാലം മുഴുവൻ തുടരുകയാണെങ്കിൽ നാം ബാലവാടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ്.
For myself, I'll tell you honestly, I have zero interest in going to heaven.
എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയാം, സ്വർഗത്തിൽ പോകാൻ എനിക്ക് ഒരു 0% താല്പര്യമേ ഉള്ളൂ.
I have no interest in walking on streets of gold.
സ്വർണ്ണ തെരുവുകളിൽ കൂടെ നടക്കാനായിട്ട് എന്റെ ഹൃദയത്തിൽ അശേഷം ആഗ്രഹമില്ല.
Or to be in a place where there is no sickness, no pain, no tears.
രോഗമോ വേദനയോ കണ്ണുനീരോ ഇല്ലാത്ത ഒരിടത്ത് നിത്യകാലം വസിക്കുക, ഇതല്ല എന്റെ ഹൃദയത്തിന്റെ സ്വപ്നം.
When I was a young believer, I had those interests, but I finished with it long, long ago.
ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കങ്ങളിൽ ഇതൊക്കെയായിരുന്നു എന്റെ ഹൃദയത്തിന്റെ പ്രത്യാശ. എന്നാൽ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് കർത്താവിനെ വർഷങ്ങൾക്ക് മുൻപേ കൊണ്ടുപോയി.
I have only one desire now.
ഇന്ന് എനിക്ക് ഒറ്റ ആശ എന്റെ ഹൃദയത്തിലുണ്ട്.
That's to be with Jesus wherever he is.
യേശു എവിടെയാണോ എന്റെ കർത്താവിനോടൊപ്പം ആയിരിക്കുക, അത് മാത്രമാണ് എന്റെ ഹൃദയത്തിന്റെ
വാഞ്ഛ.
എന്റെ കർത്താവായ യേശു നരകത്തിലാണെങ്കിൽ അവനോട് ഒരുമിച്ച് നരകത്തിലായിരിക്കാനും എനിക്ക്
സന്തോഷം.
സ്വർഗത്തിൽ പോകുവാനുള്ള ആഗ്രഹവും യേശുവിനോട് കൂടി അവൻ എവിടെയാണെങ്കിലും അവനോട് ഒരുമിച്ച് ആയിരിക്കുവാനുള്ള ആഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസം.
Religious believers want to go to heaven.
മതഭക്തരായിരിക്കുന്ന വിശ്വാസികൾക്ക് സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ
മതി.
ആത്മീയരായിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസികളുടെ പ്രത്യേകത അവർ യേശുവിനോടൊപ്പം ആയിരിക്കാനാണ് അവർ
വാങ്ങുന്നത്. Your desire is to be with Jesus. You discover that you can be with Jesus right here on this earth. You can begin it now.
യേശുവിനോട് കൂടെ നിത്യകാലം കഴിക്കുവാനായിട്ട് ഹൃദയത്തിൽ വാഞ്ചിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തും ഈ ഭൂമിയിലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വർഷങ്ങളും എവിടെയായിരുന്നാലും കർത്താവിനോട് ഒരുമിച്ച് അവർക്ക്
ജീവിക്കും. Heaven begins now. You don't have to wait till we die.
അങ്ങനെ യേശുവിനോട് ഇവിടെ ജീവിതം തുടങ്ങിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക അർത്ഥത്തിൽ ഞാൻ പറയട്ടെ, സ്വർഗം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു.
For such a person, he has two heavens.
അങ്ങനെയുള്ള ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് സ്വർഗങ്ങളുണ്ട്.
That's the real gospel.
അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം.
One here on earth, another one after him.
ഇവിടെ ഭൂമിയിലെ ജീവിതത്തിന്റെ നാളുകളിൽ നാം യേശുവിനോട് നടക്കുന്ന സ്വർഗം, മറ്റൊന്ന് നമ്മുടെ ജീവിതം കഴിഞ്ഞ് നിത്യതയിൽ കർത്താവിനോട്
life of peace and joy and triumph. The spiritual man experiences, has already begun to experience it now.
ആത്മീയനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ നിത്യതയിൽ അനുഭവിക്കാൻ പോകുന്ന സമാധാനവും സന്തോഷവും ആനന്ദവും ഇവിടെ വെച്ച്
അനുഭവിച്ചിട്ടുണ്ട്.
സ്വർഗത്തിൽ നാം അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ശക്തമായിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഈ ഭൂമിയിൽ നമുക്ക് അങ്ങനെ ദിവ്യ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ
കഴിയുമെന്നുള്ളത്.
ഈ ഒരു കാര്യം നിങ്ങൾ ഒരു നിമിഷം
ചിന്തിക്കുക.
ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക.
Are you telling me, is it a greater thing to rejoice in the Lord in heaven or here on this miserable earth where so many things go wrong?
നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ കർത്താവിനോട് ഒരുമിച്ചായിരിക്കുമ്പോൾ എപ്പോഴും അവനെ സന്തോഷിക്കുന്നതാണോ എളുപ്പമുള്ള കാര്യം, അരിഷ്ടത നിറഞ്ഞ ഈ ലോകത്തിലെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നതാണോ ഏതാണ് കുറച്ചുകൂടെ മെച്ചമായ വെല്ലുവിളി ഉണർത്തുന്ന ഒരു കാര്യം?
It's no doubt in my mind which is greater.
ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമില്ല.
It's to rejoice now.
ഇപ്പോൾ കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ കാര്യം.
It's to forgive everybody now, to forgive people in heaven. It's easy.
സ്വർഗത്തിൽ ചെന്നിട്ട് എല്ലാവരോടും ക്ഷമിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എല്ലാവരോടും ക്ഷമയുള്ള ഒരു ഹൃദയം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം.
Love your fellow believers in heaven. That's the easiest thing of all.
നിങ്ങളുടെ കൂട്ടുവിശ്വാസികളെ സ്വർഗത്തിൽ ചെന്നിട്ട് സ്നേഹിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരിക്കും.
To love people here, that's a great thing.
ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ, കൂടെയുള്ളവരെ, സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം.
To stand in heaven and say, well, I never got angry with my wife for 1 year, and that's not a great thing.
സ്വർഗത്തിൽ ചെന്നതിന് ശേഷം ഭൂമിയിൽ ഭാര്യയായിരുന്ന വ്യക്തിയോട് അവിടെ വെച്ച് ഞാൻ ഒരു വർഷം എന്റെ ഭാര്യയോട് ഇപ്പോൾ കോപിക്കുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. എന്നാൽ ഇവിടെ ഭാര്യയോടൊപ്പം ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നിനക്ക് അങ്ങനെ പറയുവാൻ കഴിഞ്ഞാൽ അത്
അത്യുത്തമമാണ്.
സ്വർഗത്തിലുള്ളതായിരിക്കുന്ന ആ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ ഒരു മുൻരുചി ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ യഥാർത്ഥ
ട്രാജഡി. ഐ ഫൗണ്ട് ഇൻ മോസ്റ്റ് ബിലീവേഴ്സ് ഈസ് ദാറ്റ് ദേ ഹാവ് നോ ഫോർടേസ്റ്റ് ഓഫ് ദിസ് ഹെവൻലി ലൈഫ് ഹിയർ ഓൺ ദിസ് എർത്ത്.
മിക്ക വിശ്വാസികളുടെയും കാര്യത്തിൽ ഞാൻ കാണുന്ന ദുഃഖകരമായിരിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്, വരുവാനുള്ള ആ സ്വർഗീയ ജീവിതത്തിന്റെ ഒരു അഭിരുചി പലരുടെയും ജീവിതത്തിൽ അശേഷം കാണാനേ.
ദാറ്റ്സ് വൈ ദേ ഫൈൻഡ് ദി ക്രിസ്ത്യൻ ലൈഫ് ഹെവി ആൻഡ് ബോറിംഗ്.
അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ ജീവിതം വളരെ ഭാരമുള്ളതും വിരസമായിട്ട് അനേകർക്ക് തീരുന്നത്.
ഐ തിങ്ക് ഐ വുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ് ഹെവി ആൻഡ് ബോറിംഗ് ഓൾസോ ഇഫ് മൈ ലൈഫ് വാസ് ലൈക് ദാറ്റ്.
എന്റെ ജീവിതം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും എന്റെ ജീവിതത്തിൽ വളരെ ഭാരമുള്ളവനായി ജീവിച്ചേനെ.
ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക് ദാറ്റ്.
എന്നാൽ ഇന്ന് എന്റെ ജീവിതം വിരസമല്ല, ഭാരമുള്ള ഒരു കാര്യമല്ല എന്ന് ഞാൻ
സാക്ഷിക്കുന്നു.
ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള എന്റെ സാക്ഷ്യം ഞാൻ പറയാം. ദിവസങ്ങൾ കഴിയുന്തോറും എന്റെ ജീവിതം കൂടുതൽ ആവേശഭരിതമായ ജീവിതമാണ്.
ഐ നെവർ ഗെറ്റ് ബോർഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് സിംഗിൾ ഡേ ഓഫ് മൈ ലൈഫ്.
എന്റെ ജീവിതത്തിന്റെ ഒറ്റ ദിവസം പോലും എന്റെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു എനിക്ക് വിരസതയുള്ളതാക്കുന്ന ഒരു വ്യക്തിയല്ല.
ഐ എം സേയിങ് ദാറ്റ് ദാറ്റ്സ് ദി നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഐ എം നോട്ട് സ്പെഷ്യൽ. ദാറ്റ്സ് ദി വേ എവരി വൺ ഓഫ് അസ് ഷുഡ് ബി.
നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒരു അപൂർവ ജീവിയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സാധാരണ എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കുമുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇത്തരം ഒരു
ജീവിതം. That is the whole purpose with which God sent his spirit so that he can dwell in our hearts.
നമ്മുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചതിന്റെ ഉദ്ദേശം തന്നെ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു സ്വർഗീയ ജീവിതം ഇവിടെ നയിക്കുവാൻ നമ്മെ സഹായിക്കാനാണ്.
I believe the greatest need among all believers is to be filled with this Holy Spirit.
എല്ലാ വിശ്വാസികളുടെയും യേശു വിശ്വാസം വെച്ച എല്ലാവരുടെയും ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിന്റെ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I will say this without criticizing anyone that this fullness of the Spirit is not what you see today in the Pentecostal circles.
ആരെയും വിമർശിക്കുവാനുള്ള താല്പര്യമില്ലാതെ തന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് നാം ചുറ്റുപാട് അനേക പെന്തക്കോസ്ത് സമൂഹങ്ങൾ കാണുന്ന ആത്മനിറവേ അല്ല.
Don't be deceived.
ആ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടരുത് എന്ന് ഞാൻ ബുദ്ധി
ഉപദേശിച്ചു.
ഒരുപാട് ശബ്ദവും ഇളക്കവും അനുഭൂതികളും അവിടെ ഉണ്ട്. എന്നാൽ പല ആത്മീയ നേതാക്കന്മാരും പണത്തിന്റെ പിറകെ പരക്കം പറയുന്നവരാണ്. യഥാർത്ഥ ആത്മീയ നിറവ് അവിടെ
കാണുന്നില്ല.
നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണെങ്കിൽ ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഒരു മുൻരുചി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും.
If that has not happened, I don't care what experience you had, I would encourage you to seek for the Holy Spirit.
അങ്ങനെ സ്വർഗത്തിന്റെ ഒരു രുചി ഇന്ന് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവെന്നുള്ള പേരിൽ എന്ത് അനുഭവമാണ് കഴിഞ്ഞ കാലത്ത് ഉണ്ടായതെങ്കിലും എനിക്കത് വിഷയമല്ല. ഞാൻ നിങ്ങളെ ഇന്ന് ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ഈ അഭിഷേകത്തിനായിട്ട് അന്വേഷിച്ചു
തുടങ്ങണം.
പുതിയ നിയമത്തിന്റെ എല്ലാ സന്ദേശത്തിന്റെയും ലഗ്ന ചുരുക്കം ഇതാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൈവ പൈതലിന് വിശ്വാസിക്ക് നിറയപ്പെടുവാൻ കഴിയും. അതിനായി നിങ്ങൾ അന്വേഷിക്കുക.
You find your heart is hard.
നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഹൃദയ കാഠിന്യമുള്ളവനായി നിങ്ങൾ
ജീവിക്കുന്നത്.
യെസക്കേലിന്റെ പ്രവചനം 36 അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
And verse, after we are cleansed from our sins, it says in verse 25.
25-ാം വാക്യത്തിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം
after we are cleansed, what happens next?
നമ്മെ കർത്താവ് തന്റെ നിർമ്മല ജലം തളിച്ച് ശുദ്ധീകരിച്ചതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്?
I will put a new spirit within you.
26-ാം വാക്യം ശ്രദ്ധിക്കുക, ഞാൻ പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും.
And what happens when this new spirit is put inside you?
ദൈവത്തിന്റെ പുതിയ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
ആ
വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഹാർഡ് ബിക്കംസ് സോഫ്റ്റ്.
കല്ലായിട്ടുള്ള നിങ്ങളുടെ ഹൃദയം നിങ്ങൾ നീങ്ങിയിട്ട് മാംസളമായിരിക്കുന്ന സ്പർശതയുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ലഭിക്കും.
What are the marks of a hard heart?
കല്ലുപോലെയുള്ളതായിരിക്കുന്ന കാഠിന്യമുള്ള ഹൃദയത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്?
It's not sensitive.
അത് സ്പർശത നഷ്ടപ്പെട്ട ഹൃദയമാണ്, കടുപ്പമുള്ളതാണ്.
It's like, you know, you try scratching a rock with a pin. No impression.
ഒരു മുട്ട് സൂചി കൊണ്ട് ഉറപ്പുള്ള ഒരു പാറയുടെ പുറം നിങ്ങൾ ഉരസി നോക്കുന്ന പോലെയാണ്, ഒരു പാടും അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ കൈത്തലത്തിലുള്ള മാംസത്തിൽ ഒരു മുട്ട് സൂചി നിങ്ങൾ കുത്തി നോക്കുക, ആ നിമിഷത്തിൽ നിങ്ങൾക്ക് വേദന അറിയുവാൻ കഴിയും.
You know you have a soft heart when even a small wrong thing you get convicted.
മാംസമായിരിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോൾ അറിയാം? ഏറ്റവും ചെറിയ നേരിയ ഒരു പാപം, ഒരു തിന്മ നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, നിങ്ങൾ വേദന
അറിയുന്നു.
ഏതെങ്കിലും ഒരു നേരിയ വ്യാജമെങ്കിലും ഉള്ള ഒരു പ്രസ്താവനയുടെ അടിയിൽ നിങ്ങൾക്ക് ഒപ്പിടേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾക്ക് അസ്വസ്ഥത
ഉണ്ടാകും.
നിങ്ങളുടെ ഭാര്യയോട് ഒരു മുഴുവൻ വാചകം വേണ്ട, ഹൃദയ കാഠിന്യത്തോടെ കോപത്തോടെ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാതെ സ്വസ്ഥത ലഭിക്കുകയില്ല. അതായിരിക്കും മാംസമായ ഹൃദയമുള്ള
വ്യക്തി.
അങ്ങനെ ക്ഷമ ചോദിക്കുവാൻ മണിക്കൂറുകൾ നിങ്ങൾ കാത്തിരിക്കുകയില്ല. ആ നിമിഷത്തിൽ തന്നെ വീട്ടിൽ സംഭവിച്ചാൽ ഉടൻ തന്നെ അനുഭവിക്കുകയും ക്ഷമ ചോദിക്കുകയും
ചെയ്യുന്ന
ദൈവം തന്നോട് സംസാരിക്കുന്ന ഓരോ സന്ദർഭത്തിലും ആ നിമിഷം തന്നെ തിരിച്ചറിയുവാൻ കഴിയുമാറ് സ്പർശിതമുള്ള ഒരു ഹൃദയമാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട
ഹൃദയം.
പണി ചെയ്യുവാനായിട്ട് സിമന്റ് മിശ്രിതം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഉറച്ച് സെറ്റ് ആകുന്നതിന് മുൻപേ അതിലൊരു അടയാളം ഉണ്ടാക്കുക എളുപ്പമാണ്.
എന്നാൽ
സിമന്റ് ഉറച്ചതിനു ശേഷം, കട്ടിയായതിനു ശേഷം അതിലൊരു ഒരു മാർക്ക് ഉണ്ടാക്കുക
എളുപ്പമല്ല.
ഒരു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവന്റെ ഹൃദയം സദാ മാംസളമായി സ്പർശതയുള്ളതായി
തുടരും.
പാപത്തോട് അത്യധികം സ്പർശതയുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ
അവനായിരിക്കുന്നത്.
തന്റെ കണ്ണുകൊണ്ട് താൻ മോഹിക്കുന്നതിനെ കുറിച്ച് അത്യധികം ശ്രദ്ധാലുവാണ്.
Because they got a hard heart. Whatever they may call themselves, believers or whatever, but they got a hard heart.
വിശ്വാസികളെന്ന പേരുള്ള അനേകരുടെയും കാര്യത്തില് അവർക്ക് യാതൊരു കുറ്റബോധവുമില്ലാതെ പാപബോധവുമില്ലാതെ കണ്ണുകൊണ്ട് മോഹിച്ച് തന്നെ ജീവിതം തുടരുവാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നത്.
I'm not talking about the whole life, I'm just talking about 1 minute.
ഞാൻ ജീവിതകാലം മുഴുവൻ മോഹിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു മിനിറ്റ് നേരം മോഹത്തിന്റെ ഒരു നോട്ടമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവുള്ളവനാണെന്ന് പറയാൻ
കഴിയും?
പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ട വ്യക്തിയാണ് എന്ന് അവകാശപ്പെടുകയും ഒരു മിനിറ്റ് എങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് മോഹിക്കുകയും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതൊരു ചതിവാണ്, അത് വഞ്ചനയാണെന്ന് നാം
മനസ്സിലാക്കും.
നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് എന്നൊരു ധാരണയിൽ നിങ്ങൾ
തുടരരുത്.
ഹൃദയം കല്ലുപോലെ കഠിനമായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ തുടരുവാൻ കഴിയും അപ്പോൾ നിങ്ങൾ അറിയുകയുമില്ല. നമ്മുടെ പണത്തോടുള്ള മനോഭാവം മറ്റൊരു മേഖലയാണ്. മറ്റാരോടെങ്കിലും ക്ഷമിക്കാത്ത കൈപ്പുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം നാം സൂക്ഷിക്കുന്നെങ്കിലും ഹൃദയ കാഠിന്യത്തിന്റെ ലക്ഷണമാണ്.
സംതിങ് ഈസ് റോങ്.
ഉള്ളിൽ എന്തോ തകരാറ് ഉള്ളതായി നാം തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനായി നമ്മുടെ ജീവിതത്തെ നാം തുറന്നു കൊടുക്കുമ്പോൾ
the Holy Spirit shows us what was the fundamental problem with our old nature which we inherited from Adam.
ആദാമിൽ നിന്ന് പൈതൃകമായി നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആ സ്വഭാവത്തിന്റെ തകരാർ എന്താണെന്നുള്ളത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നാം കാണുന്നത്.
Begins to deal with that, the root of that problem.
ആദാമ്യമായ പൈതൃകത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നത്തെയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൈകാര്യം.
Only such a person can become really spiritual and progress in the Christian life.
അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ആത്മീയമായിട്ട് മുന്നേറുവാനും ആത്മീയനായി തീരുവാനും കഴിയുകയുള്ളൂ.
One of the things that used to puzzle me was this.
എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം ഇതാണ്. പല ക്രിസ്തീയ വിഭാഗങ്ങളിലും ചില കാലഘട്ടങ്ങളിൽ ചിലവഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ
എത്തിയിരിക്കുന്നത്.
ഞാൻ ജനിച്ച എന്റെ പൈതൃകമായിരിക്കുന്ന പശ്ചാത്തലം ഓർത്തഡോക്സ് സഭയാണ്. അതിനുശേഷം കർത്താവിനെ അറിഞ്ഞതിനു ശേഷം ഞാൻ ബ്രദറൻ സമൂഹത്തിലേക്ക് വന്നു. ഇടയ്ക്ക് അതുപോലുള്ളതായിരിക്കുന്ന ഒന്ന് രണ്ട് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിലും ചില നാളുകളിൽ എനിക്ക് ചിലവഴിക്കാനിടയായി.
Seeking to be more true to scripture.
ദൈവവചനത്തോട് കുറച്ചുകൂടെ സത്യസന്ധത പാലിക്കാനുള്ള താല്പര്യമാണ് എന്നെ മുൻപോട്ട് ഓരോ സഭകളിലേക്ക് നയിച്ചത്.
In every one of these groups, I find that there are carnal believers.
ഞാന് കാണുവാനിടയായിട്ടുള്ള പരിചയിച്ച ഈ ക്രിസ്തീയ വിഭാഗങ്ങളിലൊക്കെ ഞാൻ ഒരു കാര്യം പൊതുവായിട്ട് കണ്ടു, ജഡീകരായിരിക്കുന്ന വിശ്വാസികൾ അവിടെ എല്ലാം ഉണ്ട്.
We have about 34 churches now of our fellowship with us.
ഇന്ത്യയിലെ പ്രദേശം ഇന്ത്യയിലെ ഒരു 30-40 ഇടങ്ങളിൽ ഒരുമിച്ച് ഒരേ കൂട്ടായ്മ ബന്ധമുള്ളതായിരിക്കുന്ന സഭകൾ നമുക്കുണ്ട്.
And in our churches, in all of our churches, I find carnal believers, just like there are in the Orthodox.
ഞാന് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ബന്ധമുള്ള ഈ സഭകളിലെല്ലാം ഒരു സഭയും ഒഴിവാക്കാതെ ഞാൻ പറയാം, മറ്റുള്ള ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ ജഡീകരായിരിക്കുന്ന വിശ്വാസികളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് എല്ലായിടത്തും പൊതുവായിരിക്കുന്ന ഒരു
വിഷയമായിരിക്കുന്നത്?
ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ബന്ധമുള്ള വിവിധ സ്ഥലങ്ങളിലെ സഭകളിലുള്ള സഹോദര സഹോദരന്മാരെല്ലാം പല സഭാ വിഭാഗങ്ങളും വിട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൽ അന്വേഷണത്തിൽ മുൻപോട്ട് വന്നവരാണ്.
I believe the reason is they're not allowed the Holy Spirit to lead them into all the truth.
അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വിട്ടവരും തിരകളെറിഞ്ഞും മുന്നോട്ട് വന്നവരാണെങ്കിലും ഞാൻ കരുതുന്നു ഇപ്പോൾ നമ്മുടെ ഇടയിൽ ജനീകരായിരിക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവത്തിന്റെ മുഴുവൻ സത്യങ്ങളിലേക്ക് അവരെ നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ അവർ അനുവദിക്കാത്തവർ.
John 16:13.
യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
Holy Spirit is called the Spirit of truth.
അവിടെ നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുന്ന വിശേഷണം സത്യത്തിന്റെ
ആത്മാവാണ്.
അവിടെ നാം കാണുന്നത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി
നടത്തും.
ആ വചനത്തെ ആ വാക്യത്തെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് ഈ വേദഭാഗം ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്.
You show me the truth that I cannot be saved by my works, I have to be saved by faith in Jesus.
എനിക്ക് എന്റെ സ്വന്തം പ്രവൃത്തികളാൽ നീതി പ്രവൃത്തികളാൽ രക്ഷപ്പെടുവാൻ കഴിയില്ല. യേശു ക്രിസ്തുവിലുള്ള നീതിയാൽ അവന്റെ ക്രൂശമരണത്താലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതായിരിക്കുന്ന ദൈവവചന സത്യം പരിശുദ്ധാത്മാവിനെ കാണിക്കും. അങ്ങനെയാണ് ഞാൻ
മനസ്സിലാക്കുന്നത്.
ആ പരിശുദ്ധാത്മാവ് എന്നെ തുടർന്ന് കാണിക്കുന്ന ദൈവിക സത്യം ഞാൻ ജലത്തിൽ വിശ്വാസ സ്നാനമേൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ധരിച്ചു.
When I see that truth, then I have to leave the other church which doesn't believe in God.
അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവവചനത്തിന്റെ സത്യം ഞാൻ ഗ്രഹിക്കുമ്പോൾ ജനവിശ്വാസ സ്നാനത്തെ അംഗീകരിക്കാത്ത സ്വീകരിക്കാത്ത ആ സഭ എനിക്ക് വിടേണ്ടി വരും.
Then I have always prayed to lead me to more truth, where I must be baptized in the Holy Spirit and speak in tongues.
അതിനുശേഷം അന്ന് ഞാൻ ചിന്തിച്ചതനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്നെ തുടർന്നുള്ള ദൈവിക സത്യങ്ങളിലേക്ക് നടത്തും. പരിശുദ്ധാത്മ സ്നാനവും അന്യഭാഷാ ഭാഷണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടങ്ങളിലേക്ക് എന്നെ
കൊണ്ടുപോകും.
അങ്ങനെ പരിശുദ്ധാത്മാ സ്നാനം ഞാൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ വിശ്വസിക്കാത്ത ആ സഭ വിട്ട് ഞാൻ നിങ്ങൾ മുന്നോട്ട്
പോകേണ്ടതാണ്.
പുതിയ നിയമ സഭയെക്കുറിച്ച് പുതിയ നിയമ ജീവിതത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പുതിയ പുതിയ അധ്യായങ്ങൾ ഞാൻ കണ്ടെത്തി. അങ്ങനെയാണ് ആത്മാവ് നടത്തുന്നത് എന്ന് ഞാൻ ധരിച്ചു.
That is the entire New Testament. You never read about any pastors in any churches. You always read about elders in the New Testament.
അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്ന സത്യങ്ങളുടെ കൂട്ടത്തിൽ പുതിയ നിയമത്തിൽ ഒരിടത്തും പുതിയ നിയമ സഭകൾക്ക് മാസ്റ്റർമാരെന്നുള്ള പേരില് നാമധേയമുള്ള വ്യക്തികൾ ഇല്ല, മറിച്ച് മൂപ്പന്മാരാണ് സഭയ്ക്കുള്ളത്. ഈ സത്യങ്ങളൊക്കെ ഞാൻ
കണ്ടെത്തി.
ഈ കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളുമാണ്. എന്നാൽ ആ കാലങ്ങളിൽ ഞാൻ തികച്ചും മറന്നുപോയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിന്റെ മേഖല
ഉണ്ടായത്.
ഞാൻ വിട്ടുപോയാൽ അല്ലെങ്കിൽ എനിക്ക് വെളിച്ചമില്ലാതിരുന്ന മേഖല ഇതായെന്നോ പരിശുദ്ധാത്മാവിന്റെ സകല സത്യത്തിലേക്ക് വഴി നടത്തുമെന്ന് പറയുമ്പോൾ എന്നെ കുറിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പൂർണ്ണ സത്യത്തിലേക്കാണ് ആത്മാവിനെ നടത്തുന്നത്. ഈ
കാര്യമാണ്
മറ്റുള്ള സത്യങ്ങളെല്ലാം എന്റെ തലച്ചോറിനുള്ളിൽ
അറിവായിട്ടിരിക്കുന്ന
നമ്മുടെ മാനസിക തലത്തിൽ നമുക്ക് വിവിധ പുതിയ ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് സംവാദം നടത്താം. സ്നാനം പരിശുദ്ധാത്മ നിർമ്മിക്കാനുള്ള
വിഷയങ്ങൾ
എന്നെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്ന
selfishness that there is in my life in different areas and different situations.
വിവിധ ജീവിത സാഹചര്യങ്ങളിൽ എന്റെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന സ്വാർത്ഥപരമായിരിക്കുന്ന ചിന്തകൾ താല്പര്യങ്ങൾ ഇതിനെയൊക്കെ പരിശുദ്ധാത്മാവ് കാണിക്കും എന്നുള്ള സത്യം. ഈ വചനത്തിൽ നാം വായിക്കുന്നത് യോഹന്നാൻ 16:14 സകല സത്യത്തിലേക്കും അവൻ നമ്മെ നടത്തും എന്നാണ്.
See, the fundamental problem with our life is that we are creatures who are saturated with selfishness.
നമ്മുടെ സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നാം ഉച്ച തൊട്ട് ഉള്ളങ്കാൽ വരെ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ സൃഷ്ടികളാണ്.
Like it says in Philippians 2.
ഫിലിപ്പിലേഖനം 2:21 നാം ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്. ഫിലിപ്പിലേഖനം 2:21.
They all seek after their own interests.
അവിടെ നാം കാണുന്നത് പൗലോസ് തന്റെ കൂടെയുള്ള ചില കൂട്ടുവേലക്കാരെ കുറിച്ച് പറയുകയാണ്, അവരാരും യേശു ക്രിസ്തുവിനുള്ളതല്ല, അവർ സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത്.
സോ ഐ ഫൈൻഡ് ഇൻ എവറി ഡിനോമിനേഷൻ ദാറ്റ് ഐ ഗോ ടു ഐ ഫൈൻഡ് പീപ്പിൾ ആർ സീക്കിംഗ് ദേർ ഓൺ ഇൻട്രസ്റ്റ്.
ഫിലിപ്പിയർ 21 നാം വായിച്ചതുപോലെയുള്ള സത്യം യാഥാർത്ഥ്യം ഞാൻ ഏത് സഭാവിഭാഗം എടുത്താലും അവിടെ എല്ലാം കാണുന്നുണ്ട്.
ഹിയർ ഇസ് ആൻ അൺകൺവേർട്ടഡ് മാൻ ഹു സീക്സ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്.
വീണ്ടുനിരണത്തിന്റെ അനുഭവമില്ലാത്ത ഒരു സ്നേഹിതൻ, അവൻ അവന്റെ സ്വന്തം കാര്യം സ്വാർത്ഥതയാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് അവൻ വീണ്ടും ജനിക്കുന്നു, പക്ഷേ ദുഃഖകരമായ കാര്യം തുടർന്നും അവൻ സ്വാർത്ഥതയാണ്
അന്വേഷിക്കുന്നത്.
എന്നാൽ മറ്റൊരു വ്യക്തിയെ കാണുന്നു, അവൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചവനാണ്, ദൈവവചനത്തിന്റെ സത്യം അനുസരിച്ചവനാണ്, പക്ഷെ അവനും സ്വാർത്ഥതയാണ് അന്വേഷിക്കുന്നത്.
Here's one more, one person who's gone beyond that and being baptized in the Holy Spirit speaks in tongues but still seeks his own interest.
ഒരു പടി കൂടി മുമ്പോട്ട് നടന്ന പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന മറ്റൊരു സ്നേഹിതൻ, പക്ഷേ ഒരു വ്യത്യാസമില്ല, അവനും സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത്.
Here's another person who's gone beyond that and got rid of pastors and all that and become a New Testament church and he's also seeking his own interest.
ദൈവവചന പ്രകാരം പുതിയ സഭയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞ ഒരു പുതിയ നിയമസഭയുടെ രൂപം കണ്ടെത്തി അവിടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയും അവനും സ്വാർത്ഥതയാണ് അന്വേഷിക്കുന്നത്.
Essentially, what is the difference between this man and that unconverted man?
അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ പറഞ്ഞ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപക്ഷേ ഇവിടെയുള്ള ചില വ്യക്തികൾ, ഈ കൂട്ടത്തിലുള്ള വ്യക്തി മറ്റു പലയിടത്തും പാടാത്ത ചില പാട്ട് പാടുന്ന
വ്യക്തിയായിരുന്നു.
മറ്റേ സഭാവിഭാഗത്തിലുള്ള വ്യക്തിക്ക് അറിയാത്ത ചില ഉപദേശ രൂപങ്ങൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം, അതാണോ വ്യത്യാസം?
And he mixes with certain types of people who got one faith, which that chapter does not do.
എന്നാൽ വെളിയിലുള്ളതായിരിക്കുന്ന മറ്റ് സഭകളിലുള്ള ചിലരെ ചെയ്യാത്തതുപോലെ പ്രത്യേക തരത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസ രൂപമുള്ള ആളുകളുമായിട്ടാണ് കൂട്ടായ്മ, ആ വ്യത്യാസമേ ഉള്ളൂ.
If we are still seeking our own interests,
ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ നാം നമ്മുടെ സ്വന്തം കാര്യം സ്വാർത്ഥതയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ,
we can say the root of the disease of Adam is still there within us.
അപ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, ആദാമിനെ ബാധിച്ചതായിരിക്കുന്ന മാരകമായിരിക്കുന്ന ആ രോഗത്തിന്റെ നാരായ വേര് ഇപ്പോഴും മാറിയിട്ടില്ല.
Some of the outward manifestations of it we got rid of.
ബാഹ്യമായിരിക്കുന്ന ആ സ്വഭാവത്തിന്റെ ചില വിശേഷതകളൊക്കെ മാറി എന്നുള്ളത് ശരിയാണ്.
In other words, we did not allow the Holy Spirit to do a thorough work in us.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാൻ നാം അനുവദിച്ചില്ല എന്നുള്ളതാണ്.
We're like people who got cancer all inside.
നമ്മുടെ ഉള്ളിൽ മുഴുവനും ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയെ പോലെയാണ് നാം.
Sometimes people have cancer, it comes bursting through the skin also.
ഉള്ളിൽ ക്യാൻസർ മൂർച്ഛിച്ച് തൊലിയുടെ വെളിയിലേക്ക് കുമിളകളായിട്ട് പൊട്ടുന്ന ചില സ്ഥിതികൾ കണ്ടിട്ടുണ്ട്.
We go to the doctor and we ask him to remove the parts which are bursting through the skin.
നമ്മുടെ ത്വക്കിൽ വെളിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന ക്യാൻസറിന്റെ മോശമായിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളയാനായിട്ട് ഡോക്ടറോട് പറഞ്ഞാൽ
ഹീൽ മീ ദാറ്റ് മച്ച്.
ആരോഗ്യ പറയുകയാണെന്നിരിക്കട്ടെ, എന്റെ തൊലിപ്പുറത്ത് ആരും കാണുമ്പോൾ മോശമല്ലാത്ത നിലയിൽ കാര്യങ്ങളൊന്ന് സുഖപ്പെടുത്തി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ
ക്യാൻസർ
ബാധിച്ച് മരണത്തെ നേരിടുന്ന വ്യക്തി എന്തൊരു മണ്ടനായിരിക്കും.
And if he says, doctor, this much, not more than this, let the rest remain there, it's too painful.
Doctor, parayanirikkade doctor adiye onnum katti vechukalayalle valare churukka karyangal cheyidal mari kashtichu aari kaanatha nilayil angane paranjal etra dukkharamaya karyam.
Radiation treatments,
ee radiation polulla irikkuna ee kadinamayikkuna vedanajanamayikkuna chikitsa onnum venda.
That will make me lose my hair and I don't want.
അത് ഇപ്പോഴുള്ള സുന്ദരമായ മുടിയൊക്കെ നഷ്ടമാകും, വിരൂപനാകും, അങ്ങനെയുള്ള ചികിത്സയൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു രോഗി ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിസ്സഹായനാണ്. ക്യാൻസറുമായിട്ട് രോഗി തുടരും.
Selfishness is like a cancer, but I think 99% of believers haven't seen it.
സ്വാർത്ഥ എന്ന് പറയുന്നത് ക്യാൻസറിനെക്കാളും മാരകമായിരിക്കുന്ന ഒരു രോഗമാണെന്നുള്ള 99% വിശ്വാസികളും യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരോടും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ക്യാൻസർ പോലെ നമ്മെ കൊല്ലുന്ന ഒരു രോഗമാണ്?
How many of you really can honestly say you believe that seeking your own interest in life is like a cancer?
ജീവിതത്തിൽ സ്വാർത്ഥപരമായ അന്വേഷണങ്ങളുമായിട്ട് തുടരുന്നത്, സ്വന്തം മാത്രം അന്വേഷിക്കുന്നത് ക്യാൻസർ പോലെയുള്ള ഒരു കാര്യമാണെന്ന് ഹൃദയംഗമായിട്ട് വിശ്വസിക്കുന്ന എത്ര പേരും
ഇവിടെ
ഇരിക്കുന്നവരിൽ നല്ല പങ്കാളികളും അത് വിശ്വസിക്കുന്നില്ലെന്നാണ് എന്റെ ചിന്ത.
What is the mark of health?
Aarogyathinte lakshanam endanu?
He, like it says in Matthew 6:33, he seeks God's kingdom and his righteousness first in his life.
Mattayude suvishesham 6-am adhyayathil kathavu paranja vaakkil nam orkkuka yathartha aarogyathinte lakshanam devathinte rajyavum neeriyum munpe anveshikkunna
man. Only healthy man is the man who seeks God's kingdom and his righteousness uppermost every day.
Aathmeegamayitte ആരോഗ്യമുള്ള വ്യക്തി ആരാണെന്നോ തന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും എല്ലാത്തിലും അധികം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവൻ.
You know, that's why Jesus died.
നമ്മെ അങ്ങനെ ഒരു ജീവിതത്തിൽ കൊണ്ടിരുന്നവരാണ് യേശു മരിച്ചത്.
We all know that Jesus died for our sins.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം.
Not only for our sins.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യേശു മരിച്ചത് എന്ന് നാം അറിയാം.
Also for the root from which those sins came.
ഏതൊരു വേരിൽ നിന്നാണോ അടിത്തറയിൽ നിന്നാണോ പാപം വന്നത്, ആ വേരിനെ തന്നെ ഇല്ലാതെയാക്കുവാൻ, അതിനെ കൈകാര്യം ചെയ്യുവാനാണ് യേശു മരിച്ചത്.
John the Baptist said in Matthew 3,
മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാന്റെ വാക്കുകളും അതുതന്നെയായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം,
Axe is already laid at the root of the tree.
യോഹന്നാൻ പറയുന്നു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വേരിൽ കോടാലി വെച്ചിരിക്കുന്നു.
In the Old Testament there was no axe.
പഴയ നിയമകാലത്ത് ഇങ്ങനെ വേരോളം കടന്നു ചെല്ലുന്ന ഒരു കോടാലി ഇല്ലായിരുന്നു.
The law which they got in the Old Testament was like a pair of scissors.
പഴയ നിയമത്തിൽ ദൈവം തന്റെ ജനത്തിന് നൽകിയതായിരിക്കുന്ന ന്യായപ്രമാണം കത്രിക പോലെ മാത്രമായിരുന്നു.
Can you cut a tree with scissors?
ഒരു വൃക്ഷം ഒരു കത്രിക കൊണ്ട് ആരെങ്കിലും മുറിച്ചിട്ടതായിട്ട് നിങ്ങൾ
കേട്ടിട്ടുണ്ടോ?
ഒരു വലിയ ശിഖരം പോലും ഒരു കത്രിക കൊണ്ട് നിങ്ങൾക്ക് വെട്ടി മാറ്റുവാൻ
കഴിയും.
കത്രിക ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വൃക്ഷത്തിൽ നിന്നും നിങ്ങൾക്ക് വെട്ടി മാറ്റുവാൻ കഴിയുന്നത് എന്താണ്? മോശമായിരിക്കുന്ന ചീഞ്ഞ വല്ല ഫലവും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെട്ടി
മാറ്റാം.
ഒരു മാവില് പുഴുള്ളതായിരിക്കുന്ന കേടുള്ള മാങ്ങയുണ്ടെങ്കിൽ അത് കത്രിക കൊണ്ട് നിങ്ങൾക്ക് മുറിച്ച് താഴെയില്ല.
ഞാൻ
പ്രമാണത്തിന് മനുഷ്യ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞത്
ഇത്രമാത്രമായിരുന്നു.
ആ പാപത്തിന്റെ വിഷം ഏദനിൽ മനുഷ്യ വർഗത്തിൽ കടന്ന ആ സമയം മുതൽ
അവർ നീച്ച
നമ്മുടെ സ്വഭാവം തിന്മ നിറഞ്ഞതാണ് എന്ന് വചനം പറയുന്നു.
എവ്രി മാംഗോ ഇസ് റോട്ടൻ.
നാം പുറപ്പെടുവിക്കുന്ന ഫലമെല്ലാം, നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ഫലമെല്ലാം ചീഞ്ഞതാണ്, കേടുള്ളതാണ്. എന്നാൽ ന്യായപ്രമാണം ചെയ്തത് അങ്ങനെയുള്ളതായിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന തിന്മയുടെ പ്രവൃത്തികളെ അത് മുറിച്ചു മാറ്റുക മാത്രമാണ്
ചെയ്തത്.
അത് ന്യായപ്രമാണമാകുന്ന കത്രിക കൊണ്ട് വേഗത്തിൽ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് മറ്റുള്ളവർ കാണാതെ നാം രക്ഷപ്പെടുന്നു എന്നേ
ഉള്ളൂ.
എന്നാൽ ദൈവത്തിന്റെ ന്യായപ്രമാണമാകുന്ന കത്തിക കയ്യിലില്ലാത്ത മറ്റേ വെളിയിലുള്ള പലരും ഈ വഴി അറിയാത്തവര് പുറമെ കുറച്ചുകൂടെ നിരൂപരായിട്ട് ഈ മോശമായ മാങ്ങ ഇവിടെ കാണുന്നതേ
ഉള്ളൂ.
അതുകൊണ്ട് മാത്രം പുറമെ നോക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായപ്രമാണം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതമാകുന്ന വൃക്ഷം കുറച്ചുകൂടെ വിരൂപമായിട്ട്
തോന്നും.
അതുകൊണ്ടാണ് കൊലപാതകന്മാരെക്കാളും മോഷ്ടാക്കളെക്കാളും ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്ന പലരും കുറച്ചുകൂടെ പുറമെ മാന്യരായിട്ട്
തോന്നുന്നത്.
എന്നാൽ രണ്ട് വൃക്ഷങ്ങളുടെയും തായ് വേര് ഒന്ന് തന്നെയാണെന്നുള്ളത് നാം മറന്നുപോകുന്നു. യേശു വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ അവന് മുന്നോടിയായി വന്നവൻ പറയുകയാണ്, ദൈവത്തിന്റെ പുത്രൻ വൃക്ഷത്തിന്റെ വേരിലെ കോടാലി വെക്കുവാൻ
വന്നവനാണ്.
ഒരു മരം വെട്ടുകാരന് കോടാലിയുമായിട്ട് വരുമ്പോൾ അവനൊരു കേടുവന്ന മാങ്ങ മുറിച്ച് മാറ്റാനല്ല വന്നതെന്നത് നമുക്കറിയാം.
ജീസസ് സെയ്ഡ് മാത്യു 7
മത്തായി സുവിശേഷം 7 അധ്യായത്തിൽ യേശു പറഞ്ഞു,
19 എവറി ട്രീ ദാറ്റ് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട് ഈസ് കട്ട് ഡൗൺ thrown into the fire.
ഏഴിന്റെ 19 കർത്താവ് പറഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിൽ ഇടുന്നു.
That's what Jesus came to do.
അത് ചെയ്യുവാനാണ് ദൈവത്തിന്റെ പുത്രൻ യേശു.
Corrupt nature that we received from Adam.
ആദമിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ച ദുഷിച്ചതായിരിക്കുന്ന സ്വാർത്ഥം നിറഞ്ഞ ഈ ജീവിതത്തിന് ഒരു അവസാനം വരുത്തുവാനാണ് യേശു വന്നത്.
Like a good doctor who goes right to the root of the cancer and pulls it out.
വിദഗ്ധനായിരിക്കുന്ന ഒരു ഡോക്ടർ ക്യാൻസർ ബാധിച്ച രോഗിയുടെ ക്യാൻസർ ബാധിച്ച ഇടത്തേക്ക് എത്ര വേദനാജനകമാണെങ്കിലും കടന്നു ചെല്ലുന്നത് പോലെ
ലോർഡ് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം.
കർത്താവ് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന പ്രധാന വിഷയത്തിന്റെ വേരിലേക്ക് ഇറങ്ങി ചെല്ലുന്നവനാണ്.
വാട്ട് ഇസ് ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം?
ആ പ്രശ്നത്തിന്റെ തായ് വേർ എവിടെയാണ്?
ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം ഈസ് മാൻ വാസ് ക്രിയേറ്റഡ് ടു ലിവ് ഫോർ ഗോഡ്.
ആ പ്രശ്നത്തിന്റെ പേര് നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന സ്വാർത്ഥപരമായ ജീവിതത്തിലേക്ക് വീണുപോയി, അതാണ് പ്രശ്നം. നിങ്ങൾ ഹൃദയത്തിൽ ഉറയ്ക്കുവാനായിട്ട് ആ വാചകൻ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ.
മാൻ വാസ് ക്രിയേറ്റഡ് ടു ലിവ് ടോട്ടലി ഫോർ ഗോഡ്.
മുഴുവനായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ നിങ്ങൾ. എന്നാൽ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് ആദം നടത്തി. മനുഷ്യർ സ്വയസ്നേഹികളായി ആദമിന്റെ സന്താന വർഗത്തിലുള്ള എല്ലാവരും ഒട്ടൊഴിയാതെ തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന സ്വാർത്ഥപരമായ ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യ വംശത്തിൽ ദൈവത്തിന്റെ പുത്രൻ കടന്നു വന്നു.
The angel said, "You call his name Jesus because he's going to save his people from their sin."
യേശുവിന്റെ ജനനമറിയിച്ചതായിരിക്കുന്ന ദൂതൻ മറിയയോട് പറഞ്ഞത്, അവന് നീ യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ളവനാണ്.
What's he going to save them from?
തന്റെ ജനത്തെ യേശു എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്?
Smoking?
പുകവലിയിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുവാനോ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുവാനാണോ?
Gambling?
ചൂതുകളിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണോ?
Is it just these external sins?
ബാഹ്യമായിരിക്കുന്ന ഈ പാപങ്ങളിൽ നിന്ന് മാത്രമുള്ളതായിരിക്കുന്ന ഒരു മനസാന്തരമാണോ യേശു വന്നതിന്റെ ലക്ഷ്യം?
റൂട്ട്,
അതിന്റെ തായ് വേര് കൈകാര്യം ചെയ്യാനാണ് യേശു
വന്നത്.
തനിക്ക് വേണ്ടി തന്നെയുള്ള ജീവിതത്തിലൂടെ സ്വന്തം ജീവൻ നശിപ്പിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനാണ് യേശു വന്നത്.
ലൂസിഫർ
പിശാചായി തീർന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ?
ബിക്കോസ് ഹി ഡിസൈഡഡ് ടു ലിവ് ഫോർ ഹിംസെൽഫ് നോട്ട് ഫോർ ഗോഡ്.
ദൈവത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരിൽ പ്രധാനിയായിരുന്നവൻ തനിക്ക് വേണ്ടി തന്നെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഹൃദയം തിരിച്ചപ്പോഴാണ് അവൻ
പിശാചായത്.
ആദമും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ലൂസിഫറുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായി.
When you live for yourself, whether you know it or not, you are getting into a little fellowship with the devil.
നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുവാനായിട്ട് ഹൃദയത്തിൽ നിർണയിക്കുമ്പോഴൊക്കെയും നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ലൂസിഫറിനോടുള്ള കൂട്ടായ്മയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു തനിക്ക് വേണ്ടി തന്നെ ജീവിക്കാതിരുന്ന 100% തനിക്ക് വേണ്ടി ജീവിക്കാതിരുന്ന ഏക വ്യക്തി യേശു
മാത്രമാണ്.
ലോകത്തിലെ ജീവിതത്തിന്റെ നാളുകളിൽ ഒരിക്കൽ പോലും കർത്താവ് യേശുവിന്റെ ഹൃദയത്തിൽ എനിക്ക് ഇനി എത്ര പണം ഉണ്ടാക്കാം എന്നുള്ള ചിന്ത വന്നിരുന്നില്ല. ലോകത്തിലെ 33.5 ജീവിതത്തിനിടയിൽ ഒരു സമയം പോലും ലോക ജീവിതത്തിൽ എനിക്ക് എന്തുമാത്രം സുഖം അനുഭവിക്കാൻ കഴിയും എന്ന് കർത്താവ് ചിന്തിച്ചില്ല.
And he said to people, follow me.
അങ്ങനെയുള്ള യേശു
മറ്റുള്ളവരോട് പറഞ്ഞ് എന്നെ
അനുഗമിക്കാം.
എന്നാൽ 99% ക്രിസ്ത്യാനികളും യേശുവിനെ ദൂരെ നിന്ന് അഭിനന്ദിക്കുന്നതല്ലാതെ അവന്റെ കാൽച്ചുവടുകളിൽ അവനെ അനുഗമിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ദൂരെ നിന്നുകൊണ്ട് അവർ പ്രശംസിക്കുകയും അവർ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജീവിതമാണ് യേശു
നയിക്കുന്നത്.
തനിക്ക് വേണ്ടി തന്നെ ഒരിക്കലും കർത്താവ് ജീവിച്ചില്ല എന്ന് അവർ എത്ര മനോഹരമായ ഒരു ജീവിതം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഉള്ളിൽ പറയുന്ന ഇതാണ്, ഏതായാലും എന്നെ സമയത്തോളം അങ്ങനൊന്നും ജീവിക്കാൻ താല്പര്യമില്ല, കഴിയത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഞായറാഴ്ച രാവിലെ മുടങ്ങാതെ ഒരു 2-3 മണിക്കൂർ അതിനെക്കുറിച്ചൊക്കെ നമുക്ക്
സംസാരിച്ചുകൊണ്ടിരിക്കാം.
ആഴ്ചയുടെ മറ്റു ദിവസങ്ങളിലുള്ള സമയങ്ങളൊക്കെ നമുക്ക് മറ്റാളുകളെ പോലെ തന്നെ ഞാൻ ജീവിക്കും. ഇതാണ് കർത്താവിന്റെ പുതിയ ജീവിതത്തെ അത്യസമമായിട്ട് നാം അഭിനന്ദിക്കുമ്പോൾ തന്നെ ആ ജീവിതത്തിന്റെ ഒരു പങ്കാളിത്തം നമുക്ക് വേണ്ട. അങ്ങനെയുള്ള വിശ്വാസികളോട് ഞാൻ
പറയാറുണ്ട്,
ദൈവത്തിന്റെ സഭയുടെ കൂടിവരകളില് ചിലപ്പോഴൊക്കെ ഉള്ളതായിരിക്കുന്ന ആ അപ്പം നുറുക്കുന്ന ആ ശുശ്രൂഷ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ അടുക്കിലേക്ക് കർത്താവിന്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്ന ആ അപ്പം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് ഭക്ഷിക്കരുത്. നിങ്ങള് ആ അപ്പം കണ്ടിട്ട് വളരെ അഭിനന്ദനാപൂർവ്വം ഇങ്ങനെ പറയണം, ഇത്ര മനോഹരമായിരിക്കില്ല, നല്ല എത്ര നല്ല നിലയിലാണ് അത് നുറുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ പറയുക മാത്രമേ
ചെയ്യാവൂ.
ഞാൻ അങ്ങനെ നുറുക്കപ്പെടുവാനേ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഈ അപ്പം എത്ര നന്നായിട്ട്
നുറുക്കപ്പെട്ടിരിക്കും.
ആ അപ്പം ഇങ്ങനെ കണ്ട് പുകഴ്ത്തി പറഞ്ഞ പ്രശംസിച്ചിട്ട് അടുത്ത
സഹോദരന്
എന്റെ അടുത്തിരിക്കുന്ന ആ സഹോദരനും അങ്ങനെ തന്നെ പറയും, എത്ര മനോഹരമായി അങ്ങനെ സഭയിൽ എല്ലാവരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെ അടുക്കലൊക്കെ ചെന്നിട്ട് ഈ അപ്പം അതേ നിലയിൽ മടങ്ങി വരുന്ന ഒരു കാര്യം നിങ്ങൾ
ചിന്തിക്കുക.
അപ്പൊ ഞാൻ പറയാറുണ്ട് അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെ, നിങ്ങൾ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാവും,
ഭക്ഷിക്കരുത്.
അല്ലെങ്കിൽ നിങ്ങൾ പോഷ്ക്ക് പറയുകയാണ്,
യു ആർ പാർട്ടേക്കിംഗ് ഓഫ് ഇറ്റ് ആൻഡ് സേയിംഗ് ഐ വാണ്ട് ടു ബി ബ്രോക്കൻ ലൈക്ക് ദിസ് ആൻഡ് ഐ വാണ്ട് ടു ഫോളോ ജീസസ് ദ വേ ഹി ലിവ്ഡ്.
നിങ്ങൾ ആ അപ്പത്തിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുമ്പോൾ അത്തോതിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ പറയാം, ഇതുപോലെ യേശുവിനെ പോലെ നുറുക്കപ്പെടുവാനും അവന്റെ കാൽ ചുവടുകളിൽ ഒരു ശിഷ്യനായി പിന്തുടരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ യേശു
പറയുക.
അങ്ങനെ അവൻ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ തന്റെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ദൈവപുത്രന്റെ ഭൂമിയിൽ
ഇല്ലായിരുന്നു.
അങ്ങനെ ആണെങ്കിൽ ഈ ലോകത്തെ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം.
He supported a family of 8 members, which is much bigger than most of your families, for at least 12 years as a carpenter.
ഇവിടെ ഇരിക്കുന്ന മിക്കവർക്ക് ഉള്ളതിനേക്കാളും വലുപ്പമുള്ള ഒരു കുടുംബം, 8 അംഗങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെ 12 വർഷമെങ്കിലും തന്റെ പരിശുശ്രൂഷയ്ക്ക് മുൻപ് സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് അവരുടെ ചിലവ് നടത്തിയവനായിരുന്നു
ജോസഫ്.
തന്റെ പിതാവായിരുന്ന ജോസഫ് മരിച്ചു.
He had his mother Mary.
അമ്മയായ മറിയ മാത്രം ഉണ്ടായിരുന്നു.
4 brothers.
4 സഹോദരന്മാരും.
At least 2 sisters, maybe more.
കുറഞ്ഞ പക്ഷം 2 സഹോദരിമാരെങ്കിലും, ചിലപ്പോൾ കൂടുതൽ കാണാം, അത്രയും പേരെങ്കിലും
പ്രകാരം
ഉണ്ടായിരുന്നു. യേശുവിന്റെ സ്വന്തം ഭക്ഷണവും
തേടണമായിരുന്നു.
ആ ചെറിയ വീട്ടില് ഈ 8 പേരടങ്ങുന്ന കുടുംബം.
And he worked as a carpenter.
ഒരു മലപ്പണിക്കാരനായിട്ട് യേശു വർഷങ്ങൾ ജോലി ചെയ്തു.
Why did he work as a carpenter?
എന്തിനാണ് ഒരു തച്ചനായിട്ട് കർത്താവ് ഭൂമിയിൽ ജോലി
ചെയ്തത്? How to work and earn our living and support a family of 8 people.
സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തെയും മറ്റുള്ളവരെയും എങ്ങനെ സഹായിക്കാൻ താങ്ങുവാൻ കഴിയുമെന്നുള്ളത് മാതൃകയാകേണ്ടതിനാണ് യേശു അത് ചെയ്തത്.
18 to 30,
പതിനെട്ട് വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സമയത്ത് കഥാവ് അങ്ങനെയാണ് തന്റെ കുടുംബത്തെ
പോയത്.
തന്റെ പരസ്യ ശുശ്രൂഷ പ്രസംഗം 3-3.5 വർഷമേ
ഉള്ളായിരുന്നു.
അതിനേക്കാളും ദീർഘമായിരിക്കുന്ന കാലം താനൊരു മരപ്പണി ശാലയിൽ വർക്ക് ജോലി
ചെയ്തവനായിരുന്നു.
എന്നാൽ ആ കാലത്തും യേശു തനിക്ക് വേണ്ടി തന്നെ അല്ല ജീവിച്ചത്.
താനൊരു
അച്ഛനായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ തന്റെ പിതാവിന് വേണ്ടി മുഴുവൻ സമയം ജീവിച്ച ഒരു അച്ഛനായിരുന്നു.
There he showed us how man should live.
നാം എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതിന് മാതൃകകർത്താവ് കാണിച്ചു
തരികയാണ്.
ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം തന്റെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നില്ല.
4000 years nobody had perfectly demonstrated how man should live.
കഴിഞ്ഞ 4000 വർഷങ്ങളായി യേശു വരുന്നതിന് മുൻപേ ഒരൊറ്റ മനുഷ്യൻ പോലും നമുക്ക് മാതൃകയായിട്ട് ആ നിലയിൽ ജീവിച്ചില്ല.
Then God sent his son.
കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു.
With all the limitations of human beings,
മനുഷ്യരായ നമുക്കുള്ളതായിരിക്കുന്ന എല്ലാ പരിമിതികളോടുകൂടെ തന്റെ പുത്രനെ അങ്ങനെ പരിമിതപ്പെട്ടവനായി നമ്മെ പോലെ ഒരു ജഡത്തിൽ യേശു വന്നില്ലായിരുന്നെങ്കിൽ അവൻ നമുക്ക് മാതൃക ആകുവാൻ കഴിയുമായിരുന്നില്ല.
വിത്ത് അവർ ലിമിറ്റേഷൻ
നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളിൽ തന്നെയാണ് കർത്താവ് ജീവിക്കുന്നത്.
പൂർ ഹോം
വിശേഷാൽ ഒരു ദരിദ്ര ഭവനത്തിൽ അവൻ ജീവിച്ചു.
ഈ ഡെമോൺസ്ട്രേറ്റഡ് ഹൗ ഗോഡ് വാണ്ടഡ് ഓൾ മെൻ ടു ലിവ്
എല്ലാ മനുഷ്യരും എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെ ഒരു ജീവിക്കുന്ന ഒരു ദൃഷ്ടാന്തമായിട്ട് മാതൃകയായിട്ട് ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചു.
വെരി ഫ്യൂ ബിലീവേഴ്സ് ഹാവ് സീൻ
വളരെ ചുരുക്കം കൃത്യ വിശ്വാസികൾ മാത്രമേ ഈ ദൈവിക സത്യം ഈ യാഥാർത്ഥ്യം
കണ്ടു.
അവർക്ക് ആകപ്പാടെ അറിയാവുന്നത് എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് മാത്രമാണ്.
There God showed me how I should live today.
കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ച ജീവിതം എനിക്ക് കാണിക്കുന്ന മാതൃക ഞാൻ എങ്ങനെ ജീവിക്കണം
എന്നുള്ളതാണ്.
ബാഹ്യമായിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അല്ല ഇപ്പോൾ ഞാൻ
സൂചിപ്പിക്കുന്നത്.
യേശുവിനെ പോലെ നസറത്തിൽ പോയി ജീവിച്ച് ഒരു മരപ്പണിക്കാരനായിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല.
പ്രിൻസിപ്പിൾ ദാറ്റ് മോട്ടിവേറ്റഡ് ഹിസ് ലൈഫ് മസ്റ്റ് മോട്ടിവേറ്റ് മൈ ലൈഫ്.
ഭൂമിയിലെ തന്റെ ജീവിതത്തെ മുൻപോട്ട് തള്ളിവിട്ടതായിരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളായിരിക്കണം എന്റെയും ജീവിതത്തിന്റെ
പ്രമാണം.
യേശു തനിക്ക് വേണ്ടി ഒരിക്കലും ജീവിച്ചില്ല, ദൈവ മഹത്വത്തിനായിട്ട് ജീവിച്ചു. ആ അടിസ്ഥാന
പ്രമാണമായിരിക്കണം
മനുഷ്യനായിട്ട് ജനമെടുത്ത യേശുവിന് അവളുള്ള ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ട
ആവശ്യമുണ്ടായി.
പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടാതെ നമുക്കും അവളുള്ള ഒരു ജീവിതം അസാധ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദത്തം
ചെയ്യാതിരിക്കും.
അതുകൊണ്ടാണ് പെന്തക്കോസ്റ്റ് നാളിന് മുൻപ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ജീവിതം ഒരു മനുഷ്യനും
സാധിക്കാതിരുന്നത്.
പെന്തക്കോസ്റ്റ് നാളിന് മുൻപ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചാൽ നാം ആരെ കുറിച്ച്
ഓർക്കും?
യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിലെ ഇവരെ വിളിച്ചുള്ള 11 പേരെ കുറിച്ച് അങ്ങനെ
പറയാം.
അന്ന് ഭൂമിയിലുള്ള ഏറ്റവും നല്ല കൂട്ടം ആളുകളായിരുന്നു ഈ 11 പേർ.
And on the last day with Jesus, they were all seeking their own.
എന്നാൽ യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന സമയം വരെയും ഈ 11 ശിഷ്യന്മാരും അവരുടെ സ്വാർത്ഥ ആയിരുന്നു
അവരന്വേഷിച്ചുകൊണ്ടിരുന്നത്.
നാം സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ആരാണ് തങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയവൻ. ഈ ചിന്തകളിൽ നിന്ന് അവർ വിമുക്തരായിരുന്നില്ല. മൂന്നര വർഷക്കാലം യേശുവിനോട് കൂടെ നടന്ന നടപ്പും അവരെ രൂപാന്തരപ്പെടുത്തിയില്ല.
ഐ വാണ്ട് ടു സേ, ഇഫ് ജീസസ് കേം ആൻഡ് ഫിസിക്കലി ലിവ്ഡ് ഇൻ യുവർ ഹൗസ് ഫോർ 3.5 years, ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ചേഞ്ച്.
അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ഭൂമിയിൽ അന്ന് ജീവിച്ചതുപോലെ ശാരീരികമായി വന്ന് ആണത്വമായി നിങ്ങളുടെ വീട്ടിൽ 3.5 വർഷം താമസിച്ചാലും ആ താമസം നിങ്ങളെ
വ്യത്യാസപ്പെടും.
നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ അത് വിശ്വസിക്കുന്നില്ല, നിശ്ചയമായിട്ടും എനിക്ക് വ്യത്യാസം
വരും. എന്നാൽ
ഞാൻ ഓർപ്പിക്കട്ടെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കാൾ നിങ്ങൾ മെച്ചമാണ് എന്ന്
ചിന്തിക്കുന്നത്.
അവർക്ക് വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ യേശു വന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചാലും നിങ്ങൾ
വ്യത്യാസപ്പെടും.
എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ ഉള്ളിൽ അവരെ നിറച്ചപ്പോൾ
ഇൻ വൺ മോമെന്റ് ഹി ഡിഡ് വാട്ട് ജീസസ് കുഡ് നോട്ട് ഡു ഇൻ 3.5 years.
മനുഷ്യനായിട്ട് അവരുടെ കൂടെ താമസിച്ച് യേശുവിന് 3.5 വർഷം കൊണ്ട് ചെയ്യുവാൻ കഴിയാഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു ദാനമായി ചെയ്യുവാൻ കഴിയും.
ജീസസ് സെയ്ഡ് ഇറ്റ്സ് ബെറ്റർ ഫോർ യു ദാൻ ഐ ഗോ അവേ.
അതുകൊണ്ടാണ് കർത്താവ് ദുഃഖിതരായ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന്.
സോ ദാറ്റ് He came to deliver them from living for themselves.
തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ സത്യത്തിന്റെ ആത്മാവ് വരും എന്നവൻ വാഗ്ദാനം.
5:15.
2 കൊരിന്ത്യർ 5:15 നമുക്ക് ശ്രദ്ധിക്കാം.
Why did Jesus die?
യേശു എന്തിനാണ് മരിച്ചതെന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയും.
The root of sin.
പാപത്തിന്റെ വേര് നമുക്കവിടെ കാണുവാൻ കഴിയും.
Have you ever read this verse?
രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ?
He died that those who live should never again live for themselves.
ഇനി ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ അവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കേണ്ടതിനാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത്.
But must live for Christ who died and rose again for them.
തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായ യേശുവിനായിട്ട് ജീവിക്കേണ്ടതിന് ആണ് അവൻ മരിച്ചത് എന്നുള്ളതാണ് ഇവിടെ നാം
കാണുന്നത്. Any verse be clearer and simpler than that.
ഇതിനേക്കാളും വ്യക്തതയുള്ള ലളിതമായിരിക്കുന്ന മറ്റേതൊരു വചനമാണ് നമുക്ക്
വേണ്ടത്.
യേശു മരിച്ചത്
I might never again live for myself.
ഞാൻ എനിക്ക് വേണ്ടി ഇനിമേലാൽ ജീവിക്കാതിരിക്കേണ്ടതിനാണ് എനിക്ക് വേണ്ടി യേശു മരിച്ചത്. ഈ കാര്യം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ?
കർത്താവ്
നമ്മെ സഹായിക്കുന്നു.